എആർഎൻ ന്യൂസ് സെന്ററിൽ നിന്നും വാർത്തകളുമായി ഫസ്ലു. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ മുൻനിരയിൽ പോരാടുന്നവരുടെ മക്കൾക്ക് MBBS BDS സീറ്റുകളിൽ സെൻട്രൽ പൂളിൽ പ്രത്യേക ക്വാട്ട അനുവദിക്കുമെന്ന് കേന്ദ്ര ആരോഗ്യവകുപ്പ് മന്ത്രി ഡോ ഹർഷ് വർദ്ധൻ അറിയിച്ചു. അർഹരായ വിദ്യാർത്ഥികളെ ഓൺലൈൻ അപേക്ഷകളിൽ നിന്ന് മെഡിക്കൽ കൌൺസിൽ ഓഫ് ഇന്ത്യയാണ് തെരഞ്ഞെടുക്കുക. നീറ്റ് പരീക്ഷയുടെ റാങ്ക് കൂടി അടിസ്ഥാനമാക്കിയായിരിക്കും തെരഞ്ഞെടുപ്പ്. 5 സെൻട്രൽ പൂൾ സീറ്റാണ് കോവിഡ് പോരാളികളുടെ മക്കൾക്കായി മാറ്റിവെക്കുന്നതെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. കേന്ദ്ര രാസവസ്തു രാസവളം വകുപ്പ് മന്ത്രി സദാനന്ദഗൌഡയ്ക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ട്വിറ്ററിലൂടെ അദ്ദേഹം തന്നെയാണ് ഇക്കാര്യം അറിയിച്ചത്. പ്രാരംഭ ലക്ഷണം കണ്ടതിനാൽ സ്വയം കോവിഡ് പരിശോധന നടത്തുകയായിരുന്നുവെന്ന് സദാനന്ദഗൌഡ പറഞ്ഞു. ഫലം പോസിറ്റീവായതോടെ ഐസൊലേഷനിൽ പ്രവേശിക്കുകയും ചെയ്തു. കോവിഡ് രോഗമുക്തരുടെ ആരോഗ്യ പരിശോധനയ്ക്ക് സംസ്ഥാന സർക്കാർ മാർഗരേഖ പുറത്തിറക്കി. രോഗമുക്തരിൽ 3 മാസത്തേക്ക് PCR ടെസ്റ്റ് നടത്തേണ്ട ആവശ്യമില്ലെന്ന് മാർഗരേഖ ചൂണ്ടിക്കാണിക്കുന്നു. വൈറൽ ഷെഡിംഗ് മൂലം നിർജീവമായ വൈറസ് 104 ദിവസം വരെ ശരീരത്തിലുണ്ടാകാം. അതുപക്ഷേ കോവിഡ് ബാധയായി കണക്കാക്കരുത്. അതിനാൽ 3 മാസത്തേക്ക് PCR പരിശോധന നടത്തേണ്ട ആവശ്യമില്ല. വീണ്ടും പരിശോധിച്ച് വൈറസ് കണ്ടെത്തിയാൽ രോഗം ആവർത്തിച്ചതായി കണക്കാക്കരുത്. പരിശോധനയിൽ പോസിറ്റീവായാൽ ചികിത്സ നിഷേധിക്കരുതെന്നും മാർഗരേഖ പറയുന്നുണ്ട്. കരിപ്പൂർ എയർപോർട്ടിൽ വലിയ വിമാനങ്ങൾ ഇറക്കുന്നത് പരിശോധിക്കാനായി കേന്ദ്ര വ്യോമയാന മന്ത്രാലയം വിദഗ്ധ സംഘത്തെ നിയോഗിക്കുന്നു. വിദഗ്ധ സംഘത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തീരുമാനമെടുക്കുക. August 7 എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം ലാൻഡിംഗിനിടെ തകർന്നു വീണതിനെ തുടർന്നാണ് കരിപ്പൂരിൽ വലിയ വിമാനങ്ങൾ ഇറക്കുന്നത് DGCA നിർത്തിവച്ചിരുന്നത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം ഇന്ന് അവസാനിച്ചു. 1.5 ലക്ഷം നാമനിർദ്ദേശ പത്രികകൾ ആണ് സമർപ്പിക്കപ്പെട്ടതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നു. പത്രികകളുടെ സൂക്ഷ്മ പരിശോധന വെള്ളിയാഴ്ചയാണ്. പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി 23 ആണ്. പാലാരിവട്ടം പാലം അഴിമതിക്കേസിൽ പ്രതിയായ മുൻമന്ത്രി VK ഇബ്രാഹിം കുഞ്ഞിന്റെ ആരോഗ്യസ്ഥിതി വ്യക്തമാക്കാൻ മെഡിക്കൽ ബോർഡ് രൂപീകരിക്കാൻ കോടതി ഉത്തരവിട്ടു. ഇബ്രാഹിം കുഞ്ഞിന്റെ ജാമ്യാപേക്ഷയും ചൊവ്വാഴ്ച പരിഗണിക്കാനായി മാറ്റിവച്ചു. മന്ത്രിയും റോഡ് ഫണ്ട് ബോർഡ് വൈസ് ചെയർമാനും എന്ന നിലയിൽ ഇബ്രാഹിം കുഞ്ഞിന് ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിവാകാനാകില്ലെന്ന് വിജിലൻസ് കോടതിയിൽ വ്യക്തമാക്കുകയും ചെയ്തു. മുഖ്യമന്ത്രിക്കെതിരെ മൊഴി നൽകാൻ കേന്ദ്ര ഏജൻസി നിർബന്ധിക്കുന്നുവെന്ന ശബ്ദരേഖ സ്വപ്ന സുരേഷിന്റേത് തന്നെയാണെന്ന് ജയിൽ വകുപ്പ് സ്ഥിരീകരിച്ചു. ആരുടേതാണ് ഈ ശബ്ദം എന്ന ചോദ്യത്തിന് അത് തന്റേത് തന്നെയാണെന്ന് സ്വപ്ന ഉത്തരം പറഞ്ഞു. എപ്പോൾ പറഞ്ഞതാണെന്നോ ആരോട് പറഞ്ഞതാണെന്നോ എന്ന കാര്യം ഓർമ്മയില്ലെന്നും സ്വപ്ന പ്രതികരിച്ചു. അതേസമയം കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് BJP കേരളത്തിലെ സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും ലക്ഷ്യം വയ്ക്കുകയാണെന്ന് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞു. തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെയും പിണറായി വിജയനെയും അട്ടിമറിക്കാൻ ബോധപൂർവ്വം ശ്രമം നടക്കുന്നു. മുഖ്യമന്ത്രിക്കെതിരെ മൊഴി നൽകാൻ സമ്മർദ്ദം ചെലുത്തുന്നത് ഇതിന്റെ ഭാഗമാണെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം സ്വപ്ന സുരേഷിന്റെ ശബ്ദരേഖ പുറത്തുവന്നതിന് പിന്നിൽ തിരക്കഥയുണ്ടെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ സംശയിക്കുന്നതായും കേന്ദ്ര വിദേശകാര്യ വകുപ്പ് സഹമന്ത്രി V. മുരളീധരൻ പറഞ്ഞു. സ്വപ്ന ജയിലിലാണ്. കേരളത്തിലെ ആഭ്യന്തരവകുപ്പിന് കീഴിലാണ് ജയിൽ ഉള്ളത്. ആഭ്യന്തരവകുപ്പ് കൈകാര്യം ചെയ്യുന്നത് മുഖ്യമന്ത്രിയുമാണ്. അദ്ദേഹം ആസൂത്രണം ചെയ്ത് പുറത്തുവിട്ടതാണോ ഈ ശബ്ദരേഖയെന്ന് സംശയമുണ്ടെന്നും അത് അന്വേഷിക്കണമെന്നും കേന്ദ്രമന്ത്രി പറയുന്നു. സംസ്ഥാന സർക്കാരുകളുടെ അനുമതിയില്ലാതെ CBIക്ക് അന്വേഷണങ്ങളിലേക്ക് കടക്കാനാകില്ലെന്ന് സുപ്രീംകോടതി പറഞ്ഞു. സംസ്ഥാനങ്ങളുടെ അംഗീകാരമില്ലായെങ്കിൽ CBIയുടെ അന്വേഷണ പരിധി നീട്ടാനാകില്ലെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി. CBI അന്വേഷണത്തിന് സംസ്ഥാന സർക്കാരിന്റെ അനുമതി നിർബന്ധമാണ്. ഡൽഹി പോലീസ് സ്പെഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിലെ 6 വകുപ്പ് പ്രകാരം സംസ്ഥാനത്തിന്റെ അധികാര പരിധിയിലുള്ള കേസുകളിൽ സർക്കാർ അനുമതി വേണമെന്നും ജസ്റ്റിസ് AN ഖാൻവിൽക്കർ അധ്യക്ഷനായ ബെഞ്ച് പറഞ്ഞു. അനുമതിയില്ലാതെ കേസ് അന്വേഷിക്കുന്നത് ഫെഡറൽ തത്വങ്ങളുടെ ലംഘനമായിരിക്കുമെന്ന് കോടതി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ഉത്തർപ്രദേശിൽ കൽക്കരി ഇടപാടുമായി ബന്ധപ്പെട്ട കേസിലെ വിധിയാണ് ഡൽഹി സ്പെഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിലെ 6 വകുപ്പിന്റെ പ്രാധാന്യം സുപ്രീംകോടതി വ്യക്തമാക്കിയത്. CBI അന്വേഷണത്തിന് നൽകിയ മുൻകൂർ പൊതു അനുമതി കേരളമുൾപ്പെടെ 8 സംസ്ഥാനങ്ങൾ പിൻവലിച്ച പശ്ചാത്തലത്തിൽ കൂടിയാണ് സുപ്രീംകോടതിയുടെ ഈ നിരീക്ഷണം. കേരളത്തിലെ സിനിമാ തിയേറ്ററുകൾ ഉടൻ തുറക്കേണ്ടതില്ല എന്ന് ധാരണയായി. മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ചു ചേർത്ത ചലച്ചിത്ര സംഘടനകളുടെ യോഗമാണ് ഈ തീരുമാനം കൈക്കൊണ്ടത്. നിലവിലെ സാഹചര്യത്തിൽ തിയേറ്റർ തുറക്കാനുള്ള തീരുമാനം നീട്ടിവയ്ക്കുന്നതാകും നല്ലത് എന്ന നിർദ്ദേശത്തോട് ചലച്ചിത്ര സംഘടനകൾ യോജിക്കുകയായിരുന്നു. മന്ത്രി AK ബാലൻ, ഫിലിം ചേംബർ, ഫിയോക്ക്, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തുടങ്ങിയ സംഘടനകളുടെ പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുത്തു. തിയേറ്ററുകൾ തുറക്കാൻ കേന്ദ്ര സർക്കാർ നേരത്തെ തത്വത്തിൽ അനുമതി നൽകിയിട്ടുണ്ട്. എങ്കിലും സംസ്ഥാനത്ത് തിയേറ്ററുകൾ അടഞ്ഞുകിടക്കുകയാണ്. കൂടുതൽ വാർത്തകൾ 10 മണിക്ക്.